You're with SBS Radio. Find more great stories in your language at sbs.com.au.
അവനീഷ് പണിക്കർ നമസ്കാരം. SBS മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഓസ്ട്രേലിയയിലെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ജനുവരിയിലെ ഈ വർഷം 2018 ജനുവരിയിൽ ഓസ്ട്രേലിയയിലെ ഈ റീസൈക്കിളബിൾ വേസ്റ്റിന്റെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള ചൈന ഇനി ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം രാജ്യം മുഴുവനും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയതുപോലെ ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങനെയാണ് ഈ തീരുമാനം ഓസ്ട്രേലിയയിലുള്ള ആളുകളെ ബാധിക്കുക, സാധാരണ ജനങ്ങളെ ബാധിക്കുക?
അത് പല രീതിയിൽ ബാധിക്കാം. പക്ഷേ ആദ്യം പറയേണ്ട ഒരു കാര്യം, ഇത് ഓസ്ട്രേലിയ മാത്രമല്ല ബാധിക്കുന്നത്. ഇത് ചൈന ബാൻ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, ചൈന ഒരു വർഷം 30 മില്യൺ വേസ്റ്റ് മെറ്റീരിയൽ ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട് റീസൈക്ലിങ്ങിന് വേണ്ടി. ഓസ്ട്രേലിയ അവിടെ അയക്കുന്നത് 1.5 മില്യൺ ആണ്. അപ്പം നമ്മളെ ഇപ്പം ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ വളരെ കുറവായതുകൊണ്ടും കൂടെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിന്റെ എമൗണ്ട് കുറവാണ്. അതുകൊണ്ട് എനിവേ, അപ്പം അതിൽ ബാക്കി US ഉണ്ട്, കാനഡ ഉണ്ട്, ജപ്പാൻ, അങ്ങനെ പല രാജ്യങ്ങളും അഫക്റ്റഡ് ആകുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇത് കേട്ട ഒരു പ്രശ്നത്തിലായിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും. അപ്പൊ പലരും പല രീതിയിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള വഴികൾ ആലോചിക്കുന്നു. ഇപ്പൊ ഓസ്ട്രേലിയയില് ഇത് ബാധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ അയക്കുന്ന 1.5 മില്യൺ ടൺ റീസൈക്കിളബിൾ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് മാത്രമല്ല പ്ലാസ്റ്റിക്, മെറ്റൽ, പിന്നെ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ്, ഇത് ഇങ്ങനത്തെ 3 സെക്ഷനില് 24 ടൈപ്പ് ഐറ്റംസ് ആണ് അവർ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് എഫക്റ്റീവ്ലി അവർ തന്നെ ഇതിനെ വിളിക്കുന്നത് ചൈനയുടെ ഗ്രീൻ സ്വാഡ് എന്നാണ്. അതായത് സ്വാഡ് കൊണ്ട് അവരുടെ മാർക്കറ്റ് വെട്ടിമുറിക്കുക എന്നുള്ളതാണ് ഐഡിയ.
അതിന്റെ
ഒരു എൻവയറമെന്റൽ റീസൺ അവർ പറയുന്നത് അവരുടെ പൊല്യൂഷൻ കുറയ്ക്കുക, പിന്നെ അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. അത് ശരിയായിരിക്കാം, ഉണ്ടായിരിക്കാം, അത് നമുക്കിവിടെ അറിയത്തില്ല.
എവിടെയും വായിച്ചു നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്ന് പോകുന്ന റീസൈക്കിളബിൾ വേസ്റ്റില് കണ്ടാമിനേറ്റഡ് വേസ്റ്റില് അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ മലിനമായിട്ടുള്ള വേസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് അവര് അത് വേണ്ടെന്ന് പറയുന്നത്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ?
അതിൽ സത്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പം യെല്ലോ ബിന്നിലിടുന്ന വസ്തുക്കള് MRF എന്നുള്ള മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റിയിൽ പോയി അവിടെ പല മാനുഷികമായ അല്ലെങ്കിൽ യാന്ത്രികമായുള്ള പല രീതികളിലൂടെയാണ് അത് സോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോമിംഗിൾഡ് വേസ്റ്റ് ആണ്, റീസൈക്കിളബിളാണ് യെല്ലോ ടോപ്പ് ബിന്നിലിടുക. അപ്പൊ അതിങ്ങനെ പല മെക്കാനിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ ഹാൻഡ് ചെക്കിങ് അങ്ങനെ പല രീതിയിൽ അത് സെപ്പറേറ്റ് ചെയ്യും. എന്നാലും അതിൽ പല കണ്ടാമിനേഷനും വരും. അതായത് ഈ ബോട്ടിൽസ് വിത്ത് റാപ്പർ ഓൺ ഇറ്റ് അങ്ങനെ പലതും. പിന്നെ നമ്മൾ റീസൈക്കിളബിൾ ആണെന്ന് വിചാരിച്ചിരുന്ന പിസ ബോക്സസ്, അത് കൂടുതലും അത് റീസൈക്കിളബിൾ അല്ല. അതിനകത്ത് ഫുഡ് മെറ്റീരിയൽ ഉണ്ടാകും. ഫുഡ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ബിന്നിലിടുന്ന വസ്തുക്കളുടെ ക്വാളിറ്റി കുറച്ച് കുറവാണ്, അത് ശരിയാണ്. പിന്നെ തന്നെയല്ല, നമ്മുടെ ഓസ്ട്രേലിയയിലെ വേസ്റ്റ് റീസൈക്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്പാറുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും കുറച്ച് പിന്നോക്കമാണെന്ന് പറയാം.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ മലയാളികൾ പലരും വന്നിട്ട് ആദ്യം തന്നെ ഇവിടെ സെറ്റിൽ ചെയ്യുമ്പോൾ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിൽ 2 തരം പിന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ വേസ്റ്റും അവിടെ ഇടാം. കാരണം വേസ്റ്റ് എവിടെ കൊണ്ട് കളയണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് ആണെങ്കിൽ പോലും നമ്മൾ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ അതിനൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രോസസ് ഉണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ നമ്മൾ വീട്ടിൽ കളയുന്ന വേസ്റ്റ് ചൈനയിലേക്കാണ് പോകുന്നത് എന്ന് ആളുകൾ പലരും അറിയുന്നത് പോലും ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോഴാണ്. സത്യത്തിൽ നമ്മൾ കളയുന്ന വേസ്റ്റിന് എന്താണ് സംഭവിക്കുന്നത്?
യെല്ലോ ബിന്നില് നമ്മൾ സോർട്ട് ചെയ്തിരുന്ന റീസൈക്കിളബിൾ മെറ്റീരിയൽസ്, അത് അതിനകത്ത് ഗ്ലാസ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, പേപ്പർ ഉണ്ട്, കാർഡ്ബോർഡ്, മെറ്റൽ. അപ്പൊ അതിങ്ങനെ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി പോകുമ്പോൾ, അതായത് MRF എന്ന് പറയും, പല വേസ്റ്റ് കമ്പനികളും. ഇപ്പം നമ്മൾ ഈ വേസ്റ്റ് എടുക്കുന്ന കമ്പനികളിൽ ട്രക്ക് കാണുമല്ലോ, സുവേസ് അല്ലെങ്കിൽ വിയോലിയ. അപ്പൊ അവരൊക്കെ അത് കൊണ്ടുപോയി ഈ സോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ MRF എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ പല രീതിയിൽ അത് സോർട്ട് ചെയ്ത് പല ടൈപ്പ് പ്ലാസ്റ്റിക്കുകൾ മെറ്റൽ അങ്ങനെ എല്ലാം വേറെ വേറെ വേർതിരിച്ച് മെറ്റൽ തന്നെ അലുമിനിയം അയൺ ടൈപ്പ് അങ്ങനത്തെ എല്ലാം വേറെ വേറെ വേർതിരിക്കും. എന്നിട്ട് അതനുസരിച്ചാണ് ഈ റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നത്. ഇപ്പം നമുക്ക് ലോക്കൽ ഇവിടെ ഓസ്ട്രേലിയയിലെ മാനുഫാക്ചറിങ് വളരെ കുറവാണ്, ലേബർ ചാർജ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് ഇവിടെ മാനുഫാക്ചറിങ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ലോക്കൽ ടെക്നിക്കൽ റീസൈക്ലിംഗ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ കൂടുതലും ചൈന പോലുള്ള രാജ്യങ്ങളിലേക്ക് പോലുള്ള മെയിൻലി ചൈനയിലേക്ക് നമ്മൾ കയറ്റി അയക്കേണ്ടി
വരുന്നത്.
അപ്പൊ അതിലിങ്ങനെ കണ്ടാമിനേഷൻ വരുമ്പോ, അതായത് പ്ലാസ്റ്റിക്കിൽ തന്നെ മറ്റ് പല ടൈപ്പ് പ്ലാസ്റ്റിക്കുകൾ വന്നാല് പിന്നെ അവർക്ക് അതവിടെ എക്സ്ട്രാ സോർട്ടിങ് ചെയ്യേണ്ടി വരും ചൈനക്ക്. അപ്പൊ അവിടെ ലേബർ കുറവാണെങ്കിലും അവരുടെ ചൈനയുടെ ഇക്കോണമി എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് പേസ്ഡ് റീപ്രോസസിംഗ് ആണല്ലോ. അപ്പം അവർക്ക് ഈ സോർട്ടിങ്ങിലേക്കും അങ്ങനെ ഒക്കെ പോകേണ്ടി വരുമ്പോ അവർക്കത് ടൈം വേസ്റ്റ് ആണ്. പിന്നെ കണ്ടാമിനേഷൻ അവർക്ക് മാനേജ് ചെയ്യേണ്ടി വരും. അതായത് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യം മിക്കതും ഇവിടെ ലാൻഡ്ഫില്ലിൽ പോകേണ്ട വസ്തുക്കളാണ്. അപ്പം അത് അവർക്ക് അവിടെ മാനേജ് ചെയ്യേണ്ടി വരും. അത് അതാണ് ചൈനയുടെ ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ. ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയയിൽ ഇത്രയും ജനസാന്ദ്രത കുറവും ലാൻഡ് ഒത്തിരി ഉള്ളത് കൊണ്ട് ആണ് റീസൈക്ലിംഗിനേക്കാളും കൂടുതലായിട്ട് ലാൻഡ്ഫില്ലാണ് നമ്മളിപ്പം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ റീസൈക്ലിംഗ് മെറ്റീരിയല് അങ്ങനെ പുറത്തോട്ട് പോകാൻ ഒരു മാർക്കറ്റ്, ഒരു വയബിൾ മാർക്കറ്റ് ഇല്ലെങ്കിൽ ഇവിടെ കൗൺസിലുകൾ എടുക്കുന്ന റീസൈക്കിളബിൾ മെറ്റീരിയൽ നമ്മളിപ്പം രണ്ട് മൂന്ന് ബിന്നിലായിട്ട് മാറ്റി മാറ്റി ഇടുന്ന സാധനങ്ങൾ ഒരുപക്ഷെ ലാൻഡ്ഫില്ലിൽ തന്നെ എത്തിയെന്നിരിക്കും. പ്രത്യേകിച്ച് ക്വീൻസ്ലാൻഡ് സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് പി എസ് സിയിലും എ ബി സിയിലും ഒക്കെ പല പ്രോഗ്രാമുകളിലും വന്നിട്ടുണ്ട്. ക്വീൻസ്ലാൻഡിലെ ബാക്കി ഇവിടെ ഓസ്ട്രേലിയയിൽ നാഷണലായിട്ടൊരു വേസ്റ്റ് പോളിസി ഇല്ല, എല്ലാം സംസ്ഥാനങ്ങളാണ്. അപ്പം ക്വീൻസ്ലാൻഡിന്റെ പോളിസി വളരെ വ്യത്യാസമാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്കാളും.
അതുകൊണ്ടാണോ അവരെ ഈ ഡംപ് ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രേലിയ എന്ന് വിളിക്കുന്നത്?
അതെ അതെ അതെ, ഇവരെല്ലാം ഡംപ് ക്യാപിറ്റൽ ആണ്. അപ്പം ഇവിടെ ന്യൂ സൗത്ത് വെയിൽസില് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ജനസാന്ദ്രത കുറച്ചുകൂടെ കൂടുതലും ലാൻഡ് കുറവുമാണ്. അതുകൊണ്ട് ലാൻഡ് ഫില്ലിംഗ് ഇവിടെ വളരെ കൂടുതലാണ്, വളരെ ലാൻഡ് ഫില്ലിങ്ങിന്റെ കോസ്റ്റ് ഇവിടെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ ലാൻഡ് ഫിൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ലാൻഡ് ഫിൽ ഓൾറെഡി ചെയ്തിരിക്കുന്ന വസ്തുക്കൾ പോലും കുഴിച്ചെടുത്ത് ട്രെയിനിലും ട്രക്കിലുമായിട്ട് ക്വീൻസ്ലാൻഡിലേക്ക് കടത്തുന്നതായിട്ട് എ ബി സിയുടെ ഫീസിന്റെ ഒക്കെ പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടു. അപ്പോഴാണ് അതുകൊണ്ടാണ് ശരിക്കും ഈ വേസ്റ്റ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് വേസ്റ്റ് ഇൻഡസ്ട്രിക്കും എൻവയറൺമെന്റൽ ആ ഒരു സർക്കിളിനല്ലാതെ പുറത്തുള്ള ജനം വകയും ചിന്തിക്കുന്നില്ല. എന്നാൽ നമ്മൾ ബിന്നിൽ വേസ്റ്റ് ഇടുന്നു, ബിൻ കൊണ്ട് സ്ട്രീറ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങളും അത് കഴിഞ്ഞ് ആ വേസ്റ്റിന് സംഭവിക്കുന്നുണ്ട്. അതായത് അവര് നമ്മളിപ്പം ബിന്നിലിടുന്ന വസ്തു അതിന്റെ എൻഡ് ഓഫ് ലൈഫ് ആയില്ല, അതൊരു യാത്ര തുടങ്ങുന്നേ ഉള്ളൂ. അത് ചിലപ്പം ക്വീൻസ്ലാൻഡിലെത്തും, ചിലപ്പോൾ ചൈനയിലെത്തും. ചൈനയിൽ പോകുന്നത് റീസൈക്കിള് ചെയ്ത് മറ്റു പല വസ്തുക്കളുമായിട്ട് തിരിച്ച് ഇവിടെ വരുന്നു.
ഇനിയിപ്പം ചൈന നമ്മുടെ വേസ്റ്റ് എടുക്കാതിരിക്കുമ്പോ ഒരു 400 അല്ലെങ്കിൽ 500% റീസൈക്ലിംഗിന്റെ ചെലവ് കൂടും എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്?
ഈ അങ്ങനെ പറയുന്നതൊക്കെ ഒരു എസ്റ്റിമേറ്റ് ആണ്. അതിന്റെ മെയിൻ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് കൂടും, വളരെ നന്നായിട്ട് കൂടും. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാലോ, ഒന്നാമത് ഓസ്ട്രേലിയയിലെ കോസ്റ്റ് ഓഫ് എവറിത്തിങ് കുറച്ച് കൂടുതലാണല്ലോ. അപ്പോ ഈ മെറ്റീരിയൽ പ്രോസസ് ചെയ്യുന്നത് ഒരു എൻഡ് മാർക്കറ്റ് മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അപ്പൊ ചൈനയുടെ മാർക്കറ്റ്, അതായത് ചൈനയുടെ ആ പ്രോസസിങ് മാർക്കറ്റ് ഇല്ലാന്ന് കാണുമ്പോ അപ്പൊ പിന്നെ ഈ വേസ്റ്റിന് എന്താ സംഭവിക്കുക എന്നുള്ളൊരു ഒരു അൺസർട്ടന്റി ഉണ്ട്. ആ അൺസർട്ടന്റി തന്നെ ഇനി ഇനി ഏത് മാർക്കറ്റിലാണെങ്കിലും അങ്ങനെ ഒരു അൺസർട്ടന്റി വന്നാൽ അതിന്റെ പ്രോഫിറ്റ് കുറയും, വില കൂടും.
അതുകൊണ്ടാണ് അപ്പം ചൈന വേണ്ട എന്ന് പറയുമ്പോ ഓസ്ട്രേലിയ തന്നെ ആ പ്രോസസിങ് മുഴുവനും, അല്ലെങ്കിൽ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ആ വേസ്റ്റിന്റെ ആ ലൈഫിലെ ആ ജേർണി മുഴുവനും നമ്മൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണോ ഇപ്പൊ ക്വീൻസ്ലാൻഡില് ഒരു വേസ്റ്റ് ലെവി വരുന്നു, അല്ലെങ്കിൽ വിക്ടോറിയയിലെ ഒരു ലാൻഡ്ഫിൽ ലെവി ഓൾറെഡി ചുമത്തി അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നത്? അതുകൊണ്ടാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണോ?
അതെ, ക്വീൻസ്ലാൻഡില് ഇപ്പൊ ലാൻഡ്ഫിൽ ലെവി എന്ന് പറഞ്ഞാല് അത് ഒന്ന് കൗൺസിലിന് ലാൻഡ്ഫിൽ മാനേജ്മെന്റിന്റെ ആ കോസ്റ്റ് കുറച്ച് റിക്കവർ ചെയ്യാൻ വേണ്ടി, പിന്നെ ഒന്ന് ഈ ലാൻഡ്ഫിലിന്റെ ആ ഒരു അപ്പീൽ. ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ്സ് എൻ ഈസി വേ ടു ഗെറ്റ് സ്റ്റഫ് ഔട്ട്. ഇപ്പോ അവിടെ കൊണ്ടൊക്കെ വെച്ചിട്ട് എന്റെ കാലം കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയും കൂടെയാണ്. അതായത് കൊണ്ടിടുന്ന വസ്തുക്കള് ശരിക്കും നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊണ്ടിടാൻ വേണ്ടിയുള്ളൊരു ഒരു ഓപ്ഷൻ ആയിട്ട് ലാൻഡ്ഫില്ലിനെ വെക്കണം എന്നുള്ളതാണ്. അത് അതും ഒരു ഫാക്ടറാണ്. ഇപ്പൊ അതുകൊണ്ട് അതുകൊണ്ടൊക്കെ കൂടെയാണ് ഇപ്പം ഇവിടെ ന്യൂ സൗത്ത് വെയിൽസിൽ ഇ പി എ ഒരു ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെന്റ് ഒരു 47 മില്യന്റെ ഒരു സപ്പോർട്ട് പാക്കേജ് മാസത്തിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തിനാണെന്ന് വെച്ചാൽ അത് കൂടുതലും കൗൺസിലുകളെ ഈ ചൈനീസ് ബാൻ്റെ എഫക്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഈ നമ്മുടെ യെല്ലോ ബിന്നിനെ കൊണ്ടുപോകുന്ന വസ്തുക്കളുടെ മാനേജ്മെന്റിന്റെ കോസ്റ്റ്, അത് പിന്നെ അത് സൂപ്പർവൈസ് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികളുടെ എക്സ്ട്രാ കോസ്റ്റ് വരുന്നതിനെ കുറിച്ചൊരു ഒരു ബഫർ, പിന്നെ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ അങ്ങനെ പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി.
ഇപ്പം വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തില് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റ്, ഏറ്റവും വലിയ വേസ്റ്റ് മാനേജ്മെന്റ് അതോറിറ്റി ഒരു ക്ലിയർ ബിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് കണ്ടു. ഇപ്പൊ വീലി ബിൻസ് എല്ലാം ക്ലിയർ ആവും, അപ്പൊ ഫേസ് യുവർ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ആണ്, അങ്ങനെയൊക്കെ കേട്ടു. അത് എന്താണ് അത് സംഭവം?
അതൊരു ഐഡിയ. അതായത് ഇപ്പൊ നമ്മൾ ബിന്നിൽ എന്താ ഇടുന്നതെന്ന് നമുക്ക് പുറത്തു കാണത്തില്ലല്ലോ. അപ്പം ചില കൗൺസിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അതായത് ഇപ്പം ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഒക്കെ വരുന്നതിന് മുമ്പ് ഈ വീലി ബിൻ ഇപ്പം ഇപ്പൊ നമ്മുടെയൊക്കെ ഈ സ്ഥലങ്ങളിൽ കാണുന്ന നമ്മൾ വീലി ബിൻ നടക്കേണ്ടത് വെച്ചാൽ ട്രക്ക് വന്നത് എടുത്തുകൊണ്ട് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകുന്നു. മുമ്പ് അങ്ങനെയല്ല. അപ്പൊ ഒരാള് ട്രക്കിന്റെ കൂടെ ഇപ്പൊ ഇപ്പോഴും ഉണ്ട് ചിലതൊക്കെ, അതായത് വലിയ ടൗൺ ഹൗസ് കോംപ്ലക്സിലൊക്കെ ട്രക്കിന്റെ കൂടെ ഒന്നോ രണ്ടോ പേര് കാണുക, അവര് ബിന്നൊക്കെ തുറന്നു നോക്കി ട്രക്കിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടാണ് വേസ്റ്റ് എടുക്കുക. സോ ദേ ക്യാൻ സീ വാട്ട്സ് ഇൻ ദ ബിൻ. അപ്പൊ എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടോ എന്ന് നമുക്ക് കാണാം, അതായത് റീസൈക്കിൾ ബിന്നില് ഗാർഡൻ വേസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒബ്വിയസ് കണ്ടാമിനേഷൻ ഉണ്ടോ എന്ന് അവർക്ക് കാണാം. അപ്പൊ ഈ ക്ലിയർ ബിന്നിന്റെ ഒരു ഒരു ബെനിഫിറ്റ് അതാണ്, അതിനകത്ത് എന്താവുള്ളതെന്ന് കാണാം. പിന്നെ അത് ഫുള്ളായിട്ടുണ്ടോ എന്ന് കാണാം. അത് ചെലവ് കുറയ്ക്കാനുള്ള വേറൊരു ഓപ്ഷനാണ്. അതായത് ഇപ്പം ട്രക്ക് എല്ലാ വീക്കും ഇങ്ങനെ ഷെഡ്യൂൾ അനുസരിച്ച് വരുന്നു. ഇപ്പം നമ്മൾ ബിന്ന് ഫുള്ളായാലും ഇല്ലെങ്കിലും ബിന്നെടുത്ത് കൊണ്ടുവയ്ക്കുന്നു. അപ്പം ബിൻ ഫുൾ അല്ലെങ്കിൽ ആ ട്രക്കിന്റെ ആ ഓട്ടം അല്ലെങ്കിൽ ആ ടൈം, ഒരു ഓരോ വീട്ടിൽ നിന്നും ഓരോ ട്രക്കിന് ഒരു ടൈം ഉണ്ടല്ലോ. അപ്പൊ ആ ടൈം വേസ്റ്റ് ആകാതിരിക്കാം, ടൈം കുറയ്ക്കാം. ചിലയിടത്തൊക്കെ ഇന്റലിജന്റ് ബിൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് കുറച്ചൊരു ക്ലൗഡ് ബേസ്ഡ് ടെക്നോളജി ഒക്കെ ആയിട്ട്. അപ്പൊ ആ ബിൻ ഫുൾ ആണോ എന്നുള്ളത് അതിനകത്തെ ലെവൽ അനുസരിച്ച് ആ ഒരു മൈക്രോ കമ്പ്യൂട്ടർ ബിന്നോ ദാറ്റ് വിൽ ടെൽ ദ വേസ്റ്റ് കളക്ഷൻ കമ്പനി ഇപ്പം വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോകാൻ സമയമായോ ഇല്ലയോ എന്നാണ്.
ഓക്കെ, താങ്ക് യു വെരി മച്ച് ഇത്രയും നേരം സംസാരിച്ചതിന്. താങ്ക് യു.
താങ്ക് യു.
Hear more stories in your language by visiting sbs.com.au.